ഇന്നത്തെ നമ്മളുടെ ചിന്തയ്ക്ക് ആധാരമായി ഇന്ന് നാം എവൻഗേലിയനായി വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായം 36 മുതൽ 49 വരെയുള്ളതായ വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം, സെയിൻറ്റ് ലൂക്ക് ചാപ്റ്റർ 24 വേഴ്സസ് 36-49. അതിൻ്റെ 46 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുന്നു. ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും 3 നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മനസ്സാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലെ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളൂ, നഗരത്തിൽ പാർപ്പൻ എന്നും അവരോട് പറഞ്ഞു. എല്ലാ ഞായറാഴ്ചകളിലും വിശുദ്ധ ആരാധനയ്ക്കായിട്ട് വരുമ്പോൾ വിശുദ്ധ ആരാധനാ മധ്യേ നമ്മൾ പാടുന്നതായ ഒരു ഗീതം ഇങ്ങനെയാണ്. ഇന്നും അതിൻ്റെ ഒരു ചരണം നമ്മൾ പാടുകയുണ്ടായി. കർത്താവേ നിന്നോടടുപ്പാൻ വിശ്വവിളീച്ചമാം, സുവിശേഷം നീ തന്നതിനാൽ സ്തോത്രം. നിന്നറിയിലിപ്പിൽ നിന്നുയിർവചനം കേൾക്കയാൽ നിന്നെ മഹത്വീകരിപ്പാൻ യോഗ്യരാക്ക ഞങ്ങളെ. സുവിശേഷ വെളിച്ചം സകലർക്കും ശോഭിച്ചിടുവാൻ വന്നവനായ മഹിമയും രക്ഷക. പാപികളാം ഞങ്ങൾ അന്ധത നീങ്ങി ശോഭിപ്പാൻ ഈ സുവിശേഷം ഫലകരമാക്കിയിടുക. ഉപദേശം ശാസന ശിക്ഷാനീതിയിലഭ്യാസം ഈ വചനത്താൽ അടിയാർക്കു ലഭിപ്പാൻ. കൃപയുള്ളവനായ പരമപിതാവേ വേഗം നീ റൂഹായാലേ അരുളിടേണമെന്നും. എന്തിനാണ് ഈ ഗീതം പാടുന്നത്? ഓരോ ആരാധനയിൽ വരുമ്പോഴും എവൻഗേലിയൻ വായിച്ചു കേട്ടതിന് ശേഷം, സുവിശേഷ ഭാഗം വായിച്ചു കേട്ടതിന് ശേഷം നമ്മൾ പാടുന്നതായ ഒരു ഗീതമാണ്. We sing this song immediately after hearing the gospel. What it says? ഇതിൻ്റെ ഒന്നാമത്തെ ഖണ്ഡിക നമ്മളോട് പറയുന്ന ഫസ്റ്റ് ആൻസർ നമ്മളോട് പറയുകയാണ്, ഈ സുവിശേഷം ഞങ്ങൾക്ക് തന്ന ദൈവമേ നിനക്ക് സ്തോത്രം. ഈ സുവിശേഷം ഞങ്ങൾക്ക് തന്ന ദൈവമേ നിനക്ക് സ്തോത്രം. എന്തിനു വേണ്ടിയാണ്? നിന്നോട് അടുക്കുന്നതിനു വേണ്ടിയുള്ള വെളിച്ചമാകുന്ന സുവിശേഷം. വെളിച്ചമാകുന്ന സുവിശേഷം ഞങ്ങൾക്ക് തന്ന ദൈവമേ നിനക്ക് സ്തോത്രം. എന്തിനാണെന്നറിയാമോ? ഇത് ഞങ്ങൾ ഉൾക്കൊണ്ട് ഈ ലോകത്തിൽ വെളിച്ചങ്ങളായിട്ട് ശോഭിക്കുന്നതിന് വേണ്ടി. വിശുദ്ധ ആരാധനയുടെ ഒന്നാം ഭാഗ അനുഭവത്തിലാണല്ലോ നമ്മൾ ഇത് പാടുന്നത്. തീർച്ചയായിട്ടും എവൻഗേലിയൻ ഭാഗം വായിക്കുമ്പോൾ സാധാരണ പറയാറുണ്ട്, വളരെ ശ്രദ്ധയോടും വളരെ സമർപ്പണത്തോടും കൂടെ വേണം എവൻഗേലിയൻ വായിക്കുമ്പോൾ, എവൻഗേലിയൻ വായിച്ച് കേൾക്കുമ്പോൾ നമ്മൾ നിൽക്കുവാൻ എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ്. സാധാരണ ചിലപ്പോഴെങ്കിലും കാണാറുണ്ട്, നമ്മൾ അലക്ഷ്യമായിട്ട് എവൻഗേലിയൻ വായിക്കുമ്പോൾ നിൽക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പലപ്പോഴും വളരെ കെയർലെസ് ആയിട്ട് വി ആർ അറ്റൻഡിങ് ദ വർഷിപ്പ് സർവീസ്. സാധാരണ പറയാറുണ്ട്, ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് എവൻഗെലിയൻ വായിച്ച് കേൾക്കുമ്പോൾ ഈ നടുവിലുള്ളതായ പാതയിൽ ആരും നിൽക്കരുത്. അവിടെ വായിച്ച് കേൾക്കുവാനായിട്ട് വളരെ ശ്രദ്ധയോടുകൂടെ ഈ എല്ലാ ജനവും ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിനിടയ്ക്ക് ഇറങ്ങിപ്പോകരുത് എന്നൊക്കെ നമ്മൾ പണ്ട് മുതൽ കേൾക്കാറുണ്ട്. ഇത് വളരെ ഭയഭക്തിപൂർവം കേൾക്കേണ്ടുന്നതായ, ശ്രദ്ധിക്കേണ്ടുന്നതായ ഒന്നായതുകൊണ്ടാണ് അങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ പലപ്പോഴും പട്ടകാരൻ തിരിഞ്ഞ് എവൻഗെലിയോൻ ഭാഗം വായിക്കുമ്പോൾ തിരിഞ്ഞു നടന്നു പോകുന്നതായ വിശ്വാസ സമൂഹത്തെ പലപ്പോഴെങ്കിലും കാണാറുണ്ട്. വിശുദ്ധ അപ്പവീഞ്ഞുകളുമായിട്ട് പട്ടക്കാരൻ ജനത്തെ അഭിമുഖീകരിക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം, എവൻഗെലിയോൻ വായിക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം എന്ന് പറയുകയാണ്. കാരണം എന്താണ്? നമ്മൾ വായിച്ച് കേൾക്കുന്നത് ക്രിസ്തുവിനെയാണ്, നമ്മൾ കേൾക്കുന്നത് ക്രിസ്തുവിനെയാണ്. വി ആർ ഹിയറിങ് അവർ ലോർഡ്, അവർ സേവിയർ. സോ എത്രമാത്രം ഭയഭക്തിപൂർവം ഓരോ ആരാധനയിലും നമ്മൾ പങ്കെടുത്താൽ സാധിക്കും എന്നുള്ളത് ഓരോ ആരാധനയും വ്യക്തമാക്കുകയാണ്. എന്നാൽ ഇന്ന് പലപ്പോഴും നമ്മൾക്ക് ആ ഡിസിപ്ലിൻസൊക്കെ എവിടെയോ കൈമോശം വന്നു പോകുന്നുവോ എന്ന് ഒരു ചിന്ത ഉണ്ടാകുകയാണ്. അതുകൊണ്ട് എവൻഗെലിയൻ വായിച്ച് കേൾക്കുമ്പോൾ അത് ഭയഭക്തിപൂർവം കേൾക്കുവാനും അത് സ്വീകരിക്കുവാനും സാധിക്കണം. അതിനുശേഷം പാടുന്നതായ ഗീതത്തിൽ ഞാൻ ഓർപ്പിച്ചുവല്ലോ, നമ്മൾ പാടുകയാണ്, ഈ വെളിച്ചം ഞങ്ങളിലേക്ക് പകർന്നു തന്ന ദൈവമേ നിനക്ക് സ്തോത്രം, ഈ വെളിച്ചം മറ്റുള്ളവർക്ക് പകരുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. വെളിച്ചം കയ്യിൽ വിളക്കുണ്ടായാൽ മാത്രം പോരാ, ബുദ്ധിയുള്ള കന്യകമാർ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? വിളക്ക് തെളിയിച്ച് നിൽക്കണം, എങ്കിൽ മാത്രമേ മണവാളൻ വരുമ്പോൾ മണവാളനോടുകൂടെ മണിയറയിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ സുവിശേഷം നാം കേൾക്കേണ്ടുന്നത് നമ്മുടെ ജീവിതത്തിൽ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ ആവശ്യമാണ്. ഈ വിശുദ്ധ കുർബാന ശുശ്രൂഷയുടെ ഒന്നാം ഭാഗ ശുശ്രൂഷയിലാണല്ലോ നമ്മൾ ഈ സുവിശേഷം വായിച്ച് കേൾക്കുന്നത്. ക്രിസ്തുവാണ് കേന്ദ്രബിന്ദു. ക്രൈസ്റ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് അവർ വർഷിപ്പ് സർവീസ്. ക്രിസ്തുവിനെ കൂടാതെ ഒരു ആരാധന നമുക്കില്ല. ക്രിസ്തുവിനെ കൂടാതെ ഒരാഘോഷം നമുക്ക് ഉണ്ടാകുവാൻ പാടില്ല. വിശുദ്ധ കുർബാന ശുശ്രൂഷ യുടെ ഭാഗങ്ങൾ നാലായിട്ടാണല്ലോ തരംതിരിച്ചിരിക്കുന്നത്. പ്രീ അനഫോറ, അനഫോറ, അതുപോലെ തന്നെ ബ്ലെസ്സിങ് ഓഫ് ദ ഹോളി എലമെൻറ്റ്സ് ആൻഡ് താങ്ക്സ് ഗിവിങ്. ഈ നാല് ഭാഗങ്ങളിൽ ഒന്നാമത്തെ ഭാഗത്താണ് നമ്മൾ പ്രീ അനഫോറ എന്ന് പറയുന്ന വിശുദ്ധ കുർബാനയുടെ പരശുശ്രൂഷയിലാണ് നമ്മൾ തിരുവചനം ഭാഗം വായിച്ച് കേൾക്കുന്നത്. മൂന്ന് വായന ഭാഗങ്ങളും അവിടെയാണ് ഉള്ളടങ്ങിയിരിക്കുന്നത്. നാല് വായന ഭാഗങ്ങളും അവിടെയാണ് ഉള്ളടങ്ങിയിരിക്കുന്നത്. ഈ വായനാ ഭാഗങ്ങൾ വായിച്ച് കേൾക്കുമ്പോൾ അതിലേറ്റവും ശ്രദ്ധയോടുകൂടെ ഭയഭക്തിപൂർവം നാം ആയിരിക്കേണ്ടുന്ന ഇടമാണ് എവൻഗെലിയൻ വായിച്ച് കേൾക്കുന്നതായ അനുഭവം. ഇന്ന് നമ്മൾ വായിച്ചു കേട്ടതായ ഈ ഭാഗത്ത് ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 36 മുതൽ 49 വരെയുള്ളതായ ഭാഗത്ത് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ഒരു പ്രത്യക്ഷതയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചിന്താവിഷയം ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുക. പരിചയമുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പരിചയമുണ്ടെങ്കിൽ മാത്രമേ പരിചയപ്പെടുത്തുവാൻ സാധിക്കത്തുള്ളൂ. മറ്റൊരാൾക്ക് ഞാനൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ ആ ആളെ അറിയണം. ഫസ്റ്റ് ഐ ഹാവ് ടു നോ ദറ്റ് പേഴ്സൺ, ദെൻ ഓൺലി ഐ ക്യാൻ ഇൻട്രൊഡ്യൂസ് ദറ്റ് പേഴ്സൺ ടു ദി അതർ. 10, 20, 30 വർഷങ്ങളായിട്ട് ഇവിടെ ഈ ഡിട്രോയിറ്റ് ഇടവകയിൽ ആയിരിക്കുന്ന നമുക്ക് എല്ലാവരെയും പരിചയമുണ്ട്. ഉണ്ടോ? അറിയാമോ? ഞാൻ 9 മാസമേ ആയുള്ളൂ. പക്ഷേ 9 മാസത്തെ പരിചയപ്പെടൽ കൊണ്ട് എനിക്കറിയാം, എല്ലാവർക്കും എല്ലാവരെയും അറിയത്തില്ല എന്നുള്ള കാര്യം. കുടുംബജീവിതത്തിൽ കൂടെ താമസിക്കുന്നവരെ പരിചയമുണ്ടോ? ചിരിക്കാനല്ല ഇത് ചോദിക്കുന്നത്. ഇന്ന് ചിരിച്ചു തള്ളുന്നതായിട്ടുള്ള ജീവിത അനുഭവങ്ങളാണ്. പരിചയമില്ല ദുഃഖത്തോടും വേദനയോടും കൂടെ പറയുകയാണ്. പരിചയപ്പെടുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്കെങ്ങനെ ക്രിസ്തുവിനെ പരിചയപ്പെടുവാൻ സാധിക്കും? ക്രിസ്തുവിനെ പരിചയപ്പെടേണ്ടുന്നത് അനിവാര്യമാണ്. ക്രിസ്തുവിനെ പരിചയപ്പെട്ടുവെങ്കിൽ മാത്രമേ കുടുംബജീവിതത്തിൽ കൂടെയുള്ളവരെ പരിചയപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. കൂടെ കൂട്ടായ്മ അനുഭവിക്കുന്നവനെ പരിചയപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. എങ്കിൽ കുടുംബജീവിതത്തിലും പള്ളിയിലും സമൂഹത്തിലും മറ്റുള്ളവരെ പരിചയമുള്ളവരായി, എന്നോട് കൂടെയുള്ളവരെ പരിചയമുള്ളവരായി ജീവിക്കുവാൻ പ്രവർത്തിക്കുവാൻ നമുക്ക് സാധ്യമായിത്തീരും. ഒന്നാമതായിട്ട് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ക്രിസ്തുവിനെ പങ്കിടുക, ഷെയർ ദ ക്രൈസ്റ്റ്. എന്താണ് ഷെയറിങ്? പ്രയോജനമുള്ളതായ ഒന്ന് മറ്റുള്ള ആൾക്കൂടെ, വേറൊരാൾക്ക് കൂടെ പ്രയോജനപ്പെടുത്തുന്നതിനെയാണ് ഷെയറിങ് എന്ന് പറയുന്നത്. ഒന്ന് മറ്റൊരാൾക്ക് കൂടെ പ്രയോജനപ്പെടുത്തുന്നതിനെയാണ് ഷെയറിങ് എന്ന് പറയുന്നത്. മൂല്യമുള്ളതാണ്, വാല്യുബിളായിട്ടുള്ള ഒന്നാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. വാല്യൂ ഇല്ലാത്തതായിട്ടുള്ള ഒന്നും പലപ്പോഴും ഷെയർ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുകയില്ല. പണമായാലും ഭക്ഷണമായാലും പാർപ്പിടമായാലും വിശ്വാസമായാലും അതിനെ മൂല്യമുള്ളതായി കാണുമ്പോൾ മാത്രമേ അതിനെ പങ്കിടുവാൻ, അതിനെ ഷെയർ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ 36-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്, അവർ സംസാരിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ. എന്നാൽ 35-ാമത്തെ വാക്യം കൂടെ വായിക്കുമ്പോഴേ അതിൻ്റെ ആ ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. വി സീ ദാറ്റ് ടു ഓഫ് ഹിസ് ഡിസൈപ്പിൾസ് വെന്റ് ടു എമൗസ്. വൈൽ ദേ വെയർ ഗോയിങ് ടു എമൗസ്, ദേ സോ എ പേഴ്സൺ വാക്കിംഗ് വിത്ത് ദം. ആൻഡ് ലേറ്റർ ഓൺ ദേ റിയലൈസ് ദാറ്റ് ഈസ് നൺ അദർ ദാൻ ക്രൈസ്റ്റ്. അവർ മടങ്ങി വന്നു, അവർ യെരുശലേമിലേക്ക് മടങ്ങി വന്ന് ശിഷ്യന്മാരുമായിട്ട് അവർ കണ്ടതും കേട്ടതും ഷെയർ ചെയ്യുകയാണ്. അങ്ങനെ അവർ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ക്രിസ്തുതാനും അവരുടെ നടുവിൽ വന്നു നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പരിചയപ്പെട്ട ക്രിസ്തു, പരിചയപ്പെടുന്നതായിട്ടുള്ള ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന് പറയുമ്പോൾ, ഈ ക്രിസ്തുവിനെ ഞാനും നിങ്ങളും യഥാർത്ഥമായി പരിചയപ്പെട്ടുവെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതാണ് എമൗസിലേക്ക് പോയ ശിഷ്യന്മാർ മടങ്ങി വന്ന് പറയുന്നത്. കർത്താവ് അതിനുശേഷം അവിടെ തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നതായി നാം കാണുന്നു. കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ എന്നാ ഇങ്ങനെ എന്നെ നോക്കുന്നത്? ചോദിക്കത്തില്ലയോ, എന്താ മനുഷ്യ നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ ഒരു ഭൂതത്തെ കാണുന്നത് പോലെ എന്നെ കാണുന്നു? ഇങ്ങനെയാണ് കർത്താവ് അവിടെ ചോദിക്കുന്നത്. ഒരു ഭൂതത്തെ കാണുന്നു എന്ന് അവർക്ക് തോന്നി. അവൻ അവരോട്, നിങ്ങൾ കലങ്ങുന്നത് എന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും എന്ത്? ഞാൻ തന്നെയാകുന്നു എൻ്റെ കൈയും കാലും നോക്കി അറിവിൻ, എന്നെ തൊട്ട് നോക്കുവിൻ, എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. കർത്താവ് അവരോട് പറയുകയാണ്, എന്നെ തൊട്ട് നോക്കുവിൻ, എൻ്റെ കൈയും കാലും നോക്കുവിൻ. ചില ഓർമ്മപ്പെടുത്തലുകളാണ്, ചില പരിചയപ്പെടുത്തലുകളാണ്. ചിലപ്പോൾ വർഷങ്ങൾ കഴിയുമ്പോൾ ദൈവം ആയുസ് ആരോഗ്യം തന്നാൽ നിങ്ങളെ ആരെയും എവിടെ വെച്ചേലും കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വന്ന് ചോദിക്കുമായിരിക്കും, അച്ഛാ എന്നെ ഓർമ്മയുണ്ടോ? അപ്പോൾ ഞാൻ പറയുകയാണ്, അത്രങ്ങോട്ട് ഓർമ്മ വരുന്നില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറയും, എൻ്റെ മുഖത്തോട്ട് ഒന്നുകൂടെ ഒന്ന് നോക്കിക്കേ, അമേരിക്ക വന്നപ്പോഴും കാണാം, അവിടെ വെച്ചും കാണാം, കണ്ട ഓർമ്മയുണ്ടോ? ചിലപ്പം ചോദിക്കും, എൻ്റെ മുഖം കണ്ടിട്ട് മറ്റാരെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മ വരുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ സർവ്വസാധാരണമായിട്ട് കേൾക്കുന്നതാണ്. ക്രിസ്തു ചോദിക്കുകയാണ്, എൻ്റെ കൈയും കാലും ഒന്ന് നോക്കിക്കേ, നിങ്ങൾക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഓർമ്മപ്പെടുത്തലുകളാണ്, പരിചയപ്പെടുത്തലുകളാണ്. ഇതെന്തിനു വേണ്ടിയാണെന്നറിയാമോ? പങ്കിടുന്നതിന് വേണ്ടിയുള്ള പരിചയപ്പെടലാണ്. മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളതായ പരിചയപ്പെടലാണ്. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ, അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അവരുടെ കണ്ണ് തുറന്നപ്പോൾ അവർ അവനെ ക്രിസ്തുവെന്ന് തിരിച്ചറിഞ്ഞു, അവർ യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ഈ ഓർമ്മപ്പെടുത്തലുകൾ, ഈ പരിചയപ്പെടുത്തലുകൾ എല്ലാ ദിവസവും നമ്മൾക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും പള്ളിയിൽ വരുന്നത് അല്ലെങ്കിൽ വരേണ്ടുന്നത്. എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കണം, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? മറന്നു പോകാതെ പരിചയമുള്ളവരായി നിലനിൽക്കുന്നതിന് വേണ്ടിയാണ്, അപ്ഡേറ്റഡ് ആയിരിക്കുന്നതിന് വേണ്ടി. നമ്മൾ പറയുകയാണ്, നമ്മൾ പലപ്പോഴും പറയും, നമുക്ക് ഇന്നില്ലാതെ പോകുന്ന ഒരു ഹാബിറ്റാണ് റീഡിംഗ് ഹാബിറ്റ്. അപ്ഡേഷൻ തീരെ ഇല്ല. ഇന്ന് ടെക്നോളജി വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതെല്ലാം എന്താണ്? ഗൂഗിൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളും അപ്ഡേറ്റഡ് ആകുന്നുണ്ടോ? നമ്മൾ അപ്ഡേറ്റഡായി തീരണം. അത് ദിനംതോറുമുള്ളതായ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ അപ്ഡേറ്റഡായി തീരണമെന്നുണ്ടെങ്കിൽ ദിനംതോറുമുള്ളതായ നമ്മളുടെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒന്നാമതായിട്ട് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല, ഷെയർ ദ ക്രൈസ്റ്റ്, നോ ദ ക്രൈസ്റ്റ്, ദെൻ ഒൺലി വി ക്യാൻ ഷെയർ ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ ജീവിതത്തെ മറ്റുള്ളവർക്ക് പങ്കിടണമെന്നുണ്ടെങ്കിൽ ഈ ക്രിസ്തുവിനെ പരിചയപ്പെട്ടുവെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. രണ്ടാമതായിട്ട് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്നുള്ളതാണ്. പ്രൊക്ലെയിം ദി ക്രൈസ്റ്റ്. 46-47 വാക്യങ്ങൾ നമ്മൾ വായിച്ചു കേട്ടു. അവിടെ പറയുന്നു, ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, ക്രിസ്തുവിലൂടെയുള്ള മാനസാന്തരം, ക്രിസ്തുവിലൂടെയുള്ള പാപമോചനം, ഇതാണ് ഇന്ന് പ്രഘോഷിക്കേണ്ടുന്നത്. ദിസ് ഈസ് വാട്ട് വി ഹാവ് ടു പ്രൊക്ലെയിം ടു ദിസ് വേൾഡ്. എന്താണ്? അവർ ക്രൈസ്റ്റ് ഈസ് റിസൺ. വി ആർ ലിവിങ് വിത്ത് ദ റിസൺ ക്രൈസ്റ്റ് എന്നുള്ളത് ഈ ലോകത്തോട് സാക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. ക്രിസ്തുവിനോടുകൂടെ അല്ലെങ്കിൽ ക്രിസ്തുവിൽ കൂടെ മാത്രമേ രക്ഷ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. സാൽവേഷൻ, വി ഗെറ്റ് സാൽവേഷൻ ഒൺലി ത്രൂ ക്രൈസ്റ്റ് എന്ന ഈ ലോകത്തോട് പ്രഖ്യാപിക്കുവാൻ നമുക്ക് സാധിക്കണം. അതെ, ഈ മാനസാന്തരം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ പ്രൊക്ലമേഷന് ഒരു ഫുൾഫിൽമെൻ്റ് ഉണ്ടാകുകയുള്ളൂ എന്ന് കൂടെ ഇവിടെ ഈ പ്രാവശ്യം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി വിച്ച് ഗോഡ് ഹാസ് എൻട്രസ്റ്റഡ് ടു അസ്. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഈ ഉത്തരവാദിത്വം, അത് ക്രിസ്തുവിനെ പരിചയപ്പെടുന്നതിലൂടെ, ക്രിസ്തുവിനെ അറിയുന്നതിലൂടെ മാത്രമേ അത് നിവർത്തിക്കപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? യെശയ്യാവിൻ്റെ ഒരു വിഷൻ നമ്മൾ കാണുന്നു. ഉസ്സീയാ രാജാവ് മരിച്ച ആണ്ട് കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് തുടങ്ങുന്നതായിട്ടുള്ള ആ ഭാഗം. അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ എനിക്ക് വേണ്ടി പോകും എന്നുള്ളതായ കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് ഞാൻ അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. ലോർഡ് സെൻഡ് മീ. അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. ഈ കോൺഫിഡൻസ് നമുക്കുണ്ടാവണം. സെൻഡ് മീ ലോർഡ്, ഐ ക്യാൻ പ്രൊക്ലെയിം യു എന്ന് പറയുവാനായിട്ടുള്ള ഒരു കോൺഫിഡൻസാണ് നമുക്ക് ആവശ്യം. ഈ കോൺഫിഡൻസ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനെ നമ്മൾ അറിഞ്ഞു എങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പുതിയ നിയമഭാഗത്ത് നാം കാണുന്നു, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. Requesting the Lord of Harvest to send his people. പോകുവാൻ തയ്യാറാണോ? പോകുവാൻ നാം ഒരുക്കമാണോ? Are we ready to proclaim the Lord with our own life? ഇതാണ് ക്രിസ്തു നമ്മളോട് ചോദിക്കുന്നത്. ഇവിടെ 46-ഉം 47-ഉം വാക്യങ്ങളിലതാണ് പറയുന്നത്. യെരുശലേമിൽ തുടങ്ങിയ സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. എല്ലാവരോടും സാക്ഷിക്കുവാനായിട്ട് നമ്മൾ വിളിച്ച് ചേർക്കപ്പെട്ടതായ ഒരു കമ്മ്യൂണിറ്റിയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ക്രിസ്തീകീർത്തനത്തിൻ്റെ 307-ാമത്തെ ഗീതം വളരെ മനോഹരമായ ഒരു പാട്ടാണ്. പി ഡി ജോൺ സാർ എഴുതിയതായ ഒരു പാട്ട്. അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്, കൊയ്ത്തുണ്ടധികം വേലയുണ്ടേറെ പോവതിനായിനിയാരുള്ളു, ചുടുചോര ചിന്തും ധീരയോദ്ധാക്കൾ ക്രിസ്തുവിനായിറങ്ങിടട്ടെ, ചുടുചോര ചിന്തും ധീരയോദ്ധാക്കൾ ക്രിസ്തുവിനായിറങ്ങിടട്ടെ, ആയിരങ്ങളിതാ ആഴത്തിൽ വീണു ആണ്ടു കിടന്നീടുന്നു, ശാന്തിയരുളും സ്നേഹത്തിൻ കൊടിയാൽ നേടാം ഭാരതത്തെ, നാം നേടാം ഭാരതത്തെ, കൊയ്ത്തുണ്ടധികം വേലയുണ്ടേറെ പോവതിനായിനിയാരുള്ളു. ഈ പാട്ടിലൂടെ ചോദിക്കുന്നതായ ചോദ്യം ഇതാണ്, Who is there to go to proclaim me? എന്നെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ പോകുവാൻ ആരുണ്ട്? നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് ഈ ക്രിസ്തുവിനെ, നാം പരിചയപ്പെട്ട ക്രിസ്തുവിനെ മറ്റുള്ളവരുടെ മുൻപിൽ സാക്ഷിക്കുവാനായിട്ട് ഇടയാകണം. 3-ാമതായിട്ട് അതാണ് ഈ ഭാഗം ഓർമ്മപ്പെടുത്തുന്നത്. 48-49 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു, എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുമ്പോളും നഗരത്തിൽ പാർപ്പിനെന്നും അവരോട് പറഞ്ഞു. യു ആർ ദ വിറ്റ്നസ്സേഴ്സ്, നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകും. നമ്മൾ ഈ ക്രിസ്തുവിൻ്റെ സാക്ഷികളാണോ എന്ന് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കണം. യു വിൽ ബി ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. സാക്ഷികളായിരിക്കുന്ന, ക്രിസ്തുവിൻ്റെ സാക്ഷികളായിരിക്കുന്ന ഓരോ വ്യക്തികളിലും പരിശുദ്ധാത്മ സാന്നിധ്യത്തെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മ സാന്നിധ്യമില്ലാതെ, പരിശുദ്ധാത്മാവ് കൂടാതെ ഈ ലോകത്തിൽ എനിക്കും നിങ്ങൾക്കും ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നിലനിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഫിൻലാൻഡ് മിഷനെക്കുറിച്ച്, അതിൻ്റെ മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് വായിച്ചിട്ടുള്ളതായ ഒരു ഭാഗത്ത് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരിക്കൽ അവരുടെ മീറ്റിംഗ് കൂടിയവർ ഒരു ദേശത്ത് എങ്ങനെയായിരിക്കണം സുവിശേഷ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അതിലവർ തിരഞ്ഞെടുത്തതായിട്ടുള്ള തീരുമാനം ഇങ്ങനെയാണ്. എവിടെ സുവിശേഷ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാനായിട്ട് ഏത് ഭാഗത്ത് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്നുവോ ആ ദേശത്ത് ആദ്യം ഒരു നല്ല ക്രിസ്തീയ ഭവനത്തെ താമസിപ്പിക്കുക. ഒരു നല്ല ക്രിസ്തീയ ഭവനത്തെ അവിടെ താമസിപ്പിക്കുക, ഒരു ക്രിസ്തീയ കുടുംബത്തെ അവിടെ താമസിപ്പിക്കുക. താമസിയാതെ മറ്റുള്ളവർ ആരെ അറിയും? ആരെ അറിയും? ക്രിസ്തുവിനെ അറിയും. ഇതിനാണ് ലാൻസിംഗ് മുതൽ അങ്ങ് എവിടെ വരെയാ, ചാച്ചി ഇവിടെ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു, റോച്ചസ്റ്റർ വരെ അല്ലേ, റോച്ചസ്റ്റർ ഹിൽസ് വരെ നമ്മളെ ഇങ്ങനെ പടർത്തി നിർത്തിയിരിക്കുന്നത് അതിനാണ്. പല സബ്ഡിവിഷനുകളിലായിട്ട് ദൈവം നമ്മെ ചിതറിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്, മറ്റുള്ളവർ ഈ ക്രിസ്തുവിനെ അറിയുന്നതിന് വേണ്ടി, മറ്റുള്ളവർ ഈ ക്രിസ്തുവിനെ അറിയുന്നതിന് വേണ്ടി. ഇന്ന് ഞാനും നിങ്ങളും കുടുംബ ജീവിതം നയിക്കുന്നതായിട്ടുള്ള ഇടങ്ങളിൽ, നമ്മൾ വസിക്കുന്നതായ ഇടങ്ങളിൽ ഈ ദൈവത്തിൻ്റെ വചനം നമ്മളോട് ചോദിക്കുകയാണ്, ആർ യു റിയലി ദ വിറ്റ്നസ്സസ് ഓഫ് ക്രൈസ്റ്റ്? നിങ്ങൾ ക്രിസ്തുവിൻ്റെ സാക്ഷികൾ ആകുന്നുവോ? എന്തിനു വേണ്ടിയാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്? ലീഡ് ദ പീപ്പിൾ ടു ക്രൈസ്റ്റ്, ജനത്തെ ക്രിസ്തുവിലേക്ക് നയിക്കുക. മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ കാണണം. നാം ക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്നുവെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ നമുക്ക് സാധ്യമായി തീരുകയുള്ളൂ. ക്രിസ്തു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇതാണ്. ഈ വരുന്ന വ്യാഴാഴ്ച സഭയെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രധാനമുള്ള ദിവസമാണ്. എന്താണ്? സ്വർഗാരോഹണ പെരുന്നാൾ ദിവസമാണ്, ഡേ ഓഫ് അസൻഷൻ ആണ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം. അതിനുശേഷം അടുത്ത ഞായറാഴ്ചയ്ക്ക് ശേഷം വരുന്നതായ ഞായർ പെന്തക്കോസ്തി ദിനമാണ്, സഭയുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകരുന്നതായിട്ടുള്ള ദിനമാണ്. അതെ, ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഐ വിൽ സെൻഡ് ഹോളി സ്പിരിറ്റ് ടു യു. അതാണ് ഈ ഭാഗം ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി എൻ്റെ സാക്ഷികൾ ആകുക. കർത്താവിൽ പ്രിയമുള്ളവരെ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇതാണ്, നോ മീ, ഷെയർ മീ, പ്രൊക്ലെയിം അബൌട്ട് മീ ആൻഡ് ബി ദ വിറ്റ്നസ്സസ് ഇൻ ദിസ് വേൾഡ്. നമുക്ക് അതിന് സാധ്യമായി തീരണം, തീർച്ചയായിട്ടും അതിന് സാധ്യമായി തീരും. ഓരോ ദിവസവും ഓരോ നിമിഷവും നാം ദൈവത്തിൻ്റെ മക്കളാകുന്നു എന്നുള്ളതായ ഉത്തമ ബോധ്യം ഉണ്ട് എങ്കിൽ 307-ാമത്തെ പാട്ടിൻ്റെ അവസാനത്തെ ചരണങ്ങൾ കൂടെ പാടി ഈ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൊയ്ത്തുണ്ടധികം വേലയുണ്ടേറെ പോവതിനായിനിയാരുള്ളു, ചുടുചോര ചിന്തും ധീരയോദ്ധാക്കൾ ക്രിസ്തുവിനായിറങ്ങിടട്ടെ. ചുടുചോര ചിന്തും ധീരയോദ്ധാക്കൾ ക്രിസ്തുവിനായിറങ്ങിടട്ടെ. തന്നല്ലോ എനിക്കായി തൻ രക്തമാകെ, എന്തു ഞാനേകിടും തനിക്കായി. ലോകാന്ത്യം വരെ തൻ സാക്ഷിയതാവാൻ നൽകിടും നിന്നെ ഞാൻ. ഹാ, നൽകിടും നിന്നെ ഞാൻ. കൊയ്ത്തുണ്ടധികം വേലയുണ്ടേറെ പോവതിനായിനിയാരുള്ളു. ക്രിസ്തു എനിക്കായിട്ട് തൻ്റെ രക്തം നൽകി. ലോകാന്ത്യം വരെ അവൻ്റെ സാക്ഷിയാകാൻ ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇന്ന് നാം ഈ സഭയുടെ ഭാഗമായിരിക്കുന്നുവെങ്കിൽ, ഇന്ന് നാം ഈ ഇടവകയുടെ ഭാഗമായിരിക്കുന്നുവെങ്കിൽ, ഇന്ന് നാം ക്രിസ്തുവിൻ്റെ സാക്ഷികളായിരിക്കുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഒന്ന് കണ്ണോടിക്കാം. നമ്മുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടിയുള്ളതാണ്. നമ്മുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനുള്ളതാണ്. ക്രിസ്തുവിൻ്റെ സാക്ഷിയായി തീരുവാനുള്ളതാണ്. അതിനായിട്ട് അപ്രകാരം വിശ്വസ്ത സാക്ഷികളായി നിലനിൽപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.